ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവരുടെ സ്തുതി ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. രക്ഷിതാവേ, നിനക്ക് സ്തുതി. പാപികളായ എന്റെ അടിയാരോട് കരുണേന്നാമശ്ശേ രാജാവേ, നിനക്ക് സ്തുതി. പറയുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷം സർവത്തിലെ പുലഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. വിനോദം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇതുകൊണ്ട് നാല് രാജ്യം ശക്തിയും മഹത്വവും നേക്കുന്നതിനൊക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ തരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നിയമത്തോ അറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദേവന്തമ്പുരാനോട് അമ്മേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്തുതി പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഒരു രാത്രി കാലം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി വീണ്ടും കർത്താവെ ഒരു പകൽ സമയത്തെ അധ്വാനങ്ങളിൽ നിന്ന് സ്വസ്ഥമായ നിന്റെ സന്നിധിയിലേക്ക് ചേർന്ന് വരുവാൻ ഈ നോർത്ത് അമേരിക്കയുടെ പല ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ദൈവവചനത്തെ ധ്യാനിക്കുവാൻ എന്തൊക്കെ വണ്ണം, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വനിതാ സമാജത്തിന്റെ പ്രത്യേക സിലബസിലൂടെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുവാനും കർത്താവെ അല്പമൊക്കെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പഠനത്തെ പറ്റിയുള്ള പരീക്ഷാ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുവാനും അതൊക്കെ എഴുതുവാനും അവിടെ നിന്ന് ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനെ ഓർത്ത് തന്നെ സ്തുതിക്കുന്നു. നിന്റെ കരുണ കർത്താവെ ഈ മഹത്തായിരിക്കുന്ന കാര്യത്തിന്റെ മേലുണ്ടായിരിക്കണമേ. കർത്താവെ അല്പമായ അധികമായതിനു വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. പ്രത്യേകിച്ച് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ അനേകര് ദൈവവചനമൊക്കെ കിട്ടാനായിട്ട് വളരെയേറെ പ്രയാസപ്പെടുമ്പോൾ ഇത്ര അനുഗ്രഹീതമായി എന്തെല്ലാം ക്രമീകരണങ്ങളിലൂടെ ഞങ്ങളുടെ ഭദ്രാസനത്തിൽ ഈ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവകൃപ ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് കർത്താവേ നിന്റെ കരുണയും കൃപയും കർത്താവെ ഞങ്ങളെല്ലാവരെയും വഴി നടത്തുമാറാകണമേ. സഭയുടെ മേൽ നിന്റെ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവെ ഞങ്ങളുടെ ഭദ്രാസനത്തെ തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ തിരുമേനിയെയും അച്ഛന്മാരെയും വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തകരെയും ഓരോ ഇടവകയിലുമുള്ള കർമ്മധീരരായ അതിന്റെ പ്രവർത്തകരെയും എല്ലാം ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരണം ഞങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും എന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. കർത്താവിൽ അനുഗ്രഹീതരെ, ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് അന്ത്യോക്യൻ സുറിയാനി സഭയുടെ തലവനായിരുന്ന സഖാപ്രഥമൻ ബാബ കാലം ചെയ്ത വിവരം നിങ്ങൾ ഇതിനോടകം അറിഞ്ഞു കാണുമല്ലോ. തീർച്ചയായിട്ടും ആത്മീയമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വം നമ്മുടെ സഭയും അംഗീകരിക്കുന്നുണ്ട്. ആത്മീയമായിരിക്കുന്ന നേതൃത്വം നമുക്ക് നൽകിയിരുന്ന ഒരു പിതാവാണ്. നമ്മുടെ പരിശുദ്ധ ബാബാതിരി മനസ്സിലെ കൽപ്പന ഈ ദിവസങ്ങളിൽ നമുക്കുണ്ട്. തിരുമേനിയുടെയും റിമൈൻഡർ ഞങ്ങൾ അച്ഛന്മാർക്കൊക്കെ പ്രത്യേകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞായറാഴ്ച പ്രത്യേകമായിട്ട് വിശുദ്ധ ബലിയിൽ ആ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നുള്ളത്. ഇന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. ഇബ്രായ ലേഖനത്തിൽ നമ്മളെ ഓർമ്മിപ്പിച്ച് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് ഒക്കെയുള്ള വചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ പിതാക്കന്മാരെയൊക്കെ ഓർക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ സഭയെ വളരെ അനുഗ്രഹീതമായിട്ട് മുൻപിലേക്ക് കൊണ്ടുപോയ ഒരു പിതാവായിരുന്നു. നിങ്ങൾക്ക് ഈ അവസാന സമയത്ത് സിറിയയിലൊക്കെ ഉണ്ടായ വിഷയങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് അറിയാമല്ലോ. അങ്ങനെയുള്ള ആ അവസരങ്ങളിലെല്ലാം സഭയെ നയിക്കുക എന്നുള്ളത് ഒരു വലിയ കഠിനതരമായിരുന്ന കാര്യമായിരുന്നു. മാനസികമായിട്ട് വളരെയേറെ പ്രയാസമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു കഴിഞ്ഞിടയിലേത്. അവിടെയൊക്കെ ദൈവം അത്ഭുതകരമായിട്ട് നടത്തിയെങ്കിലും ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ആ പരിശുദ്ധ പിതാവിൻ്റെ ആത്മാവിനെ നെത്തി ശാന്തി ലഭിക്കുവാനും മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ടും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ശുചിയോട് ശുദ്ധ്യാഭിസ്കുതിശ സ്പർശിച്ചുള്ള പാദങ്ങൾ ധ്യാനദ്വാരങ്ങൾ വാനവരത്തു വസിക്കേണം സൗമൻകാലുസ്കുറിയലായി സോൻ. ത്രിയേകദൈവത്തിന്റെ ധനതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മൾ പത്രോസിന്റെ ലേഖനം നമ്മൾ പഠിച്ചു തുടങ്ങി. ഒന്നാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു. പത്രോസ് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലനാണെന്നുള്ളതിന്റെ വിശദീകരണം നമ്മൾ കണ്ടു. ആദ്യം സല്യൂട്ടേഷനാണ് നമ്മൾ കണ്ടത്. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലനായ പത്രോസ് എന്ന് തന്നെ തന്നെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ആർക്കാണ് ഇത് എഴുതുന്നത് എന്നുള്ളതിനകത്ത് കണ്ടു. പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ആസിയിലും ബിഥുന്യയിലും ചിതറി പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചവർക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞു. പിൽഗ്രിംസ് ഓഫ് ദി ഡിസ്പേഴ്സൺ എന്നോ ഡയസ്പോറ എന്നോ നമ്മൾ കണ്ടു. കഴിഞ്ഞിട്ട് ഇവിടെ സുഹൃത്ത് പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടുന്നവർ എന്നുള്ളത് പൗത്രോസ് ഒറ്റ വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടത് പിതാവാം ദൈവത്തിന്റെ മുന്നറിവിനെ പറ്റി പത്രോസ് പറയുന്നു, ദ ഫോർ നോളജ് ഓഫ് ഗോഡ് ദി ഫാദർ. രണ്ടാമതായിട്ട് സ്പ്രിങ്കിൾഡ് വിത്ത് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഈ വിശ്വാസികളെല്ലാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരാണെന്ന് പത്രോസ് ലീഹ പറയുന്നു. അതിന്റെ വിശദീകരണമായിട്ട് നമ്മൾ കണ്ടത് പഴയ നിയമത്തിൽ നിന്ന് ശുദ്ധീകരണത്തിനും പുരോഹിത ശുശ്രൂഷയ്ക്കും ഉടമ്പടി ഉറപ്പിക്കുമ്പോഴുമെല്ലാം രക്തം തളിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഹോളിനെസ്, പ്രീസ്റ്റ്ഹുഡ്, കവനന്റ്, ഈ സമയത്തെല്ലാം ഈ രക്തം തളിച്ച് സ്പ്രിങ്കിള് ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളും അങ്ങനെ ആയിത്തീരണമെന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെ പത്രോസ് പറഞ്ഞത് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നവർ എന്നുള്ളതാണ്, സാങ്ക്ടിഫൈഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസികളെ പറ്റി പത്രോസ് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ്. ദ ഫോർ നോളജ് ഓഫ് ഗോഡ് ദി ഫാദർ, ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ചവരാണ്, സാങ്ക്ടിഫൈഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് സ്പ്രിങ്കിൾഡ് വിത്ത് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടു. നിങ്ങൾ അങ്ങനെയുള്ളവർക്ക്, തളിക്കപ്പെട്ടവരുമായി വ്രതന്മാരായവർക്ക് എഴുതുന്നു, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്ന് പത്രോസ് പറയുന്നു. കൃപയും സമാധാനവും പൗലോസിന്റെയും കത്തുകളിലെ അഭിവാദന വാക്കുകൾ ഇതേ രീതിയിൽ തന്നെയുള്ളതാണ്. ആ ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചതിന്റെ ഫലമായിട്ടാണ് ജീവിതത്തിൽ നമുക്ക് കൈവന്നിട്ടുള്ള സമാധാനം എന്ന് നമ്മളിത് പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കണം. ദൈവകൃപയാണ് നമ്മുടെ സമാധാനത്തിന്റെ അടിസ്ഥാനം. ഇന്ന് പലപ്പോഴും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ സമാധാനമില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ കൃപയുടെ അംശം കുറഞ്ഞു പോകുന്നതുകൊണ്ട് ഈ കൃപയും സമാധാനവും കൂടെ വർദ്ധിച്ചു വരുന്നത് എപ്പോഴുമേ. ദൈവത്തിന്റെ കൃപയുള്ളിടത്തെ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അത് പ്രശ്നങ്ങളുടെ, അതിന് പ്രശ്നമില്ലാതിരിക്കുന്ന അവസ്ഥയല്ല സമാധാനം എന്ന് പറയുന്നത്, പ്രശ്നമില്ലാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല, പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ കരങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് സമാധാനം എന്ന് പറയുന്നത്. യേശുക്രിസ്തു അതുകൊണ്ടാ പറഞ്ഞ് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. യേശുക്രിസ്തു യോഹന്നാൻ 14:27 നമ്മൾ വായിക്കുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. യേശുക്രിസ്തു എന്ത് സമാധാനമാണ്? നമ്മൾ ലോകപ്രകാരം നോക്കിയാല് വന്ന് പിറക്കാനൊരു കാലിത്തൊഴുത്ത് കടം വാങ്ങേണ്ടി വന്നു. തന്റെ പരിശിഷ്ട ശുശ്രൂഷാകാലത്ത് പലപ്പോഴും അരപ്പട്ടണിയും മുഴുപ്പട്ടണിയും ഒക്കെ ആയിരുന്നു. സ്വന്തം കീശയിൽ കാശില്ലാഞ്ഞിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളോട് $1 കടം ചോദിച്ചു, കൈസറിന്റെ രൂപം ഒന്ന് കാണിച്ചു കൊടുക്കാൻ പോലും. പിന്നെ മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല, അവസാനം ഇടം കിട്ടിയത് കാൽവരി കുരിശില. എന്നിട്ട് അവനെ കൊണ്ടുവച്ചത് കടം വാങ്ങിയ കല്ലറയിലാണ്, കടം വാങ്ങിയ കല്ലറയിൽ വയ്ക്കപ്പെട്ടു. അപ്പൊ ഈ എല്ലാം സഫീഷ്യന്റ് ആയിട്ട് നിർവഹിക്കപ്പെടുക എന്നുള്ളതല്ല സമാധാനത്തിന്റെ അടയാളം. ഒന്നും ഇല്ലായ്മയുടെ നടുവിലും ഈ ലോകത്തിന്റെ സർവ്വ പ്രശ്നങ്ങളുടെ നടുവിലും അതുകൊണ്ടായി ഒസ്താദ് യസ്സിരമേനിയുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ആടുന്ന കൊമ്പിലെ പാടുന്ന കിളി എന്ന് പറയും. പറഞ്ഞാൽ ഒരു വലിയ നീർച്ചാട്ടത്തിന്റെ അരികിൽ ഒടിഞ്ഞു വീഴാറായിരിക്കുന്ന ഒരു മരച്ചില്ലയിൽ, ഒരു ഉണങ്ങിയ മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് പാട്ടുപാടുന്ന കിളിയുടെ ചിത്രം തിരുമേനി സമാധാനത്തിന്റെ പ്രതീകമായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത് സെമിനാരി പഠിപ്പിച്ചപ്പോഴും അല്ലാതെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളും നീർച്ചാട്ടങ്ങളും നമ്മളിരിക്കുന്ന പശ്ചാത്തലം, ഒടിഞ്ഞു വീഴാറാകുന്ന പശ്ചാത്തലം ഒക്കെ ഉണ്ടാവാം. ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളുണ്ടാവാം, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. അപ്പോൾ ഓരോ നിമിഷവും ഈ സമാധാനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത്, അതിനാ ദൈവകൃപ നമുക്ക് ആവശ്യം. അതല്ലാതെ കുടുംബത്തിലെല്ലാവരും ഇങ്ങനെ സമാധാനമായിട്ടിരുന്നിട്ട് ഈ സപ്പർമഞ്ചത്തിലോ അല്ലെ ആട്ടുകെട്ടിലേലോ ഇരുന്ന് ആടുന്ന ഒരു ഒരു സമാധാനത്തെ പറ്റിയുള്ള കൺസെപ്റ്റൊക്കെയാണ്. അതിനൊക്കെ വേണ്ടിയാ നമ്മള് നാട്ടിലുമൊക്കെ ഇവിടെയൊക്കെ വീട് പണിയുന്ന സമയത്ത് ഈ ആട്ടുകെട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയിടും. പക്ഷെ അതിലിരുന്ന് ആടാനൊന്നും ആർക്കും അങ്ങനെ സമയം, അതിലിരുന്ന് ആടിക്കൊണ്ടിരുന്ന പിറ്റേ ദിവസം കഞ്ഞി കുടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് കാരണം ഇവിടെ പ്രത്യേകിച്ച് അമേരിക്കയിലും ഇവിടെയൊക്കെ ഉള്ള ജീവിതം നമുക്കറിയാമല്ലോ. അപ്പം അങ്ങനെയൊന്നും നടക്കത്തില്ല, അത് നമ്മുടെ സ്വപ്നം മാത്രമാണ് ഇതൊക്കെ. അതുകൊണ്ട് സമാധാനം, ദൈവത്തിന്റെ കൃപ എപ്പോഴും വ്യാപരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാവട്ടെ, നാളെ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അത് എവിടുത്തെ പ്രശ്നങ്ങൾ വേണമെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ ആ അവസരത്തിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നുവെങ്കിൽ അത് യഥാർത്ഥ സമാധാനം എന്നുള്ളത് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ആ ദൈവകൃപ അതുകൊണ്ടാണ് ഈ ഡയസ്പോറയിൽ ഇവർ പോകുന്ന പീഡനങ്ങളാണ്, അവിടെ പീഡനങ്ങളും പ്രശ്നങ്ങളും. ആ പ്രശ്നങ്ങളുടെ നടുവിലാണ് ആ ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങൾക്ക് വർദ്ധിക്കുമാറാകട്ടെ എന്ന് പറയുന്നതെന്ന് ഓർക്കണം കേട്ടോ. അതിന്റെ അർത്ഥം ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സമാധാനം ഉണ്ടാകട്ടെ എന്നല്ല, വർദ്ധിക്കുമാറാകട്ടെ, ഉള്ള സാധനമായി വർദ്ധിക്കുന്നത്. അപ്പൊ ഈ പ്രശ്നങ്ങളുടെ നടുവിലും ഉണ്ട്, ആ ഉള്ളതാണ് വർദ്ധിച്ചു വരുന്നതെന്നുള്ളത്. അപ്പൊ ഞാനൊന്ന് ഓർപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ, ഇത് പറയണമെന്ന് അങ്ങനെ വിചാരിച്ചതല്ല, പിന്നെ ആത്മാവ് പ്രചോദിപ്പിച്ചുകൊണ്ട് ഇപ്പം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ആർക്കെങ്കിലും സമാധാനക്കേടോടുകൂടി ഈ ഇന്നത്തെ വചന ശുശ്രൂഷ ഒന്ന് കേൾക്കുന്നെങ്കിൽ അങ്ങനെ സമാധാനക്കേടോടുകൂടി കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം കാണും. പക്ഷെ ഇപ്പോൾ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ എന്ന് പത്രോസിനോട് ചേർന്ന് ഞാൻ ആശംസിക്കുന്നു. 3 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളൊന്ന് കണ്ടു തുടങ്ങി. അതിനകത്ത് കണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവിടെ ക്രിസ്ത്യൻ ജോയ് ആൻഡ് ഹെവൻലി ഹോപ്പ് എന്നുള്ളൊരു ഹെഡിങ് 3 മുതൽ 12 വരെ വാക്യങ്ങൾക്ക് നമുക്ക് കൊടുക്കാവുന്നത്. അവിടെ പറയുന്ന കാര്യം, ബ്ലസഡ് ബി ദ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിന് സമാധാനം പറയുന്നത് യേശു ക്രിസ്തുവിന്റെ പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് പത്രോസ് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പിതാവാം ദൈവമാണ്, അതുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിന് സഹോദരങ്ങളായി മാറി ഈ പിതാവാം ദൈവം എന്നൊരു കൺസെപ്റ്റ് ഈ പഴയ നിയമത്തിൽ മുഴുവൻ യഹൂദന്മാരുടെ നടുവിലുണ്ട്. ദൈവത്തെ ചുമ്മാതെ കേവലം പിതാവെന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. പത്രോസ് അത് പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ യേശു ക്രിസ്തുവിന്റെ പിതാവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു എന്നുള്ള അർത്ഥത്തിലാണ് യേശു ക്രിസ്തുവിന്റെ പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ, ദൈവത്തിന് സ്തോത്രം എന്നിവിടെ പറയുക. അവൻ എന്ത് ചെയ്തു? അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന് പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മളെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് കാണുകയാണ് 3-4 വാക്യങ്ങളിൽ. അവിടെ ഞാൻ പറഞ്ഞു, അവിടെ പ്രത്യേകിച്ചൊരു വാക്കെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നിങ്ങളെ ഉയർത്തി നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ ഞാൻ വായിച്ചു നിർത്തിയത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. റീബർത്ത് എന്നുള്ളതാണ് ഈ റീബർത്ത് ത്രൂ ബാപ്റ്റിസം എന്നുള്ള കൺസെപ്റ്റ്. ഇവിടെ മാമോദീസാം ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇത് ഈ വേദപുസ്തക പഠിതാക്കൾ മുഴുവൻ ഒന്നടങ്കം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് റീബർത്ത് ത്രൂ ബാപ്റ്റിസം എന്നുള്ളതാണ്. അപ്പം മാമോദീസ മൂലമുള്ള ഒരു വീണ്ടും ജനനത്തെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതും കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, ഒരുവൻ വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് യോഹന്നാൻ 3:5 പറഞ്ഞു. നമ്മുടെ സഭയിലും അത് തന്നെ ഉണ്ട്. 6:4-5 വാക്യങ്ങളിൽ ക്രിസ്തുവിന് സദൃശ്യരായിട്ട് നമ്മൾ മരിച്ചുവെങ്കിലും അവന്റെ പുനരുദ്ധാനത്തോട് നിങ്ങൾ ഏകീഭവിക്കുന്നു. അങ്ങനെ ആ മാമോദിസയെ പറ്റി അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെയൊന്നും നമ്മളുടെ ഒരു യാതൊരു പങ്കും ഈ പുതിയ റീബർത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തിന്, അത് ദൈവത്തിന്റെ കരുണയാണ്, രക്ഷ എന്നത് ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ളത് ഇവിടെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നതായ കാര്യവുമാണ്. ഇങ്ങനെ ഈ റീബർത്ത് ത്രൂ ബാപ്റ്റിസം, ഇതിലേക്ക് ഞാനതിന് കഴിഞ്ഞ ആഴ്ച മൗൽദോനോദ് മെന്ദുറീഷ് എന്നുള്ള വാക്കൊക്കെ ഓർപ്പിച്ചല്ലോ, ബർത്ത് ഫ്രം എബവ് എന്നുള്ളതൊക്കെ ഞാൻ ഓർപ്പിച്ചായിരുന്നു. അപ്പൊ സഭ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ പൊതുജനനം അതുകൊണ്ടാ പിഞ്ചു കുഞ്ഞുങ്ങളെ നമ്മൾ മാമോദീസ മുക്കുന്നത് നമ്മുടെ എന്തെങ്കിലും കഴിവോ മിടുക്കോ കൊണ്ട് ഇങ്ങനെ പിടിച്ചു മേടിക്കുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നമ്മളത് നിർവഹിക്കുമ്പോൾ ദൈവം അവിടെ വീണ്ടും ജനനം നൽകുകയാണ് എന്നുള്ളതാ. അതുകൊണ്ട് ഇച്ചിരി റീസണിങ്ങോടുകൂടി പറഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു പിഞ്ച് പൈതങ്ങൾ, ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങള് വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെ അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ പാർപ്പിടം, ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഒരു 13-ഓ 15-ഓ അല്ലെ 18-ഓ വയസ്സായിട്ടൊന്നും അല്ല. അതിനു മുമ്പേ മാതാപിതാക്കൾ അവർക്ക് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു 15 വയസ്സാകുമ്പം കുഞ്ഞുങ്ങൾക്ക് ഈ കാര്യമെല്ലാം അങ്ങ് തിരിച്ചറിയാൻ പറ്റും, എന്നിട്ട് അവര് അങ്ങോട്ട് പോയി വെള്ളത്തിൽ മുങ്ങിയ ഉടനെ റീബർത്ത് ആയി ബോണഗെയിൻ ആണെന്നൊക്കെ. അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഒരിക്കലും അങ്ങനല്ല. ഈ വളർച്ച എന്ന് പറയുന്നത് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാ. ജനനം നമ്മുടെ ആരുടെയും ഇഷ്ടപ്രകാരം അല്ലല്ലോ, നമ്മുടെ മാതാവിന്റെയും പിതാവിന്റെ മാതാവിന്റെ ഉദരത്തിൽ മാതാപിതാക്കന്മാരുടെ ബന്ധം മൂലം നമ്മൾ ജനിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമൊന്നുമല്ല. അപ്പോ ആ മാതാപിതാക്കന്മാരുടെ സ്നേഹത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വീണ്ടും ജനനത്തിന്റെ അനുഭവം അത് തടസ്സപ്പെടുത്തിയിരുന്നില്ല. 19-ാം നൂറ്റാണ്ട് പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ട് വരെ മാർട്ടിൻ ലൂതർ പോലും ശിശുസ്നാനത്തിന് എതിരല്ലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം ഒട്ടുമിക്ക പ്രൊട്ടസ്റ്റന്റ് സഭകളിലും ഈ ശിശുസ്നാനം എന്ന് പറയുന്ന ഉണ്ട്, അവരംഗീകരിക്കുന്നുണ്ട്. പിന്നെ ഈ പെന്തക്കോസ്ത് വിഭാഗങ്ങളും ഒക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞതിൽ പിന്നാണ് കുറച്ചു പേരെ ഉള്ളൂ ഈ ശിശുസ്നാനത്തിന് എതിരായിട്ട് നിൽക്കുന്നത്. ബാക്കി ഒട്ടുമിക്ക പ്രൊട്ടസ്റ്റന്റ് സഭകളിലും ശിശുസ്നാനം ഉണ്ടെന്നുള്ളത്, ഈ തെറ്റായ പഠിപ്പിക്കൽ ഒരു 20th century ആരംഭ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാണ് എന്നിവിടെ ഓർമ്മിപ്പിക്കുക. ആ ദൈവത്തിന്റെ കൃപയാൽ നമ്മളെ തേജസ്സിന് തവണ്ണം അവകാശത്തിനായി നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ഇവിടെ പറയുക. അതിന് ചില പ്രത്യേകതകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാ പ്രത്യേകതകൾ പറയുന്നേ? തന്റെ കരുണാധിക്യ പ്രകാരം, അവിടെയാ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇഷ്ടം കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണാധിക്യ പ്രകാരമാണ് നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി, ജീവനുള്ള പ്രത്യാശ ഈ റീബർത്ത് ത്രൂ ബാപ്റ്റിസത്തിന്റെ പെക്യൂലിയാരിറ്റീസ് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം പറയുന്നത് ലിവിങ് ഹോപ്പ് എന്നുള്ളതാണ്. സജീവ പ്രത്യാശ, ലിവിങ് ഹോപ്പ്, അതാണ് സജീവ പ്രത്യാശയാണ് ഒന്നാമത്തെ പ്രത്യേകത. മാമോദീസ മൂലം സജീവ പ്രത്യാശയ്ക്ക് നമ്മൾ ഉടമസ്ഥരായിട്ട് തീരുന്നു. യേശു ക്രിസ്തുവിൽ ആകുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് പൗലോസ് നൽകുന്ന ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആകയാൽ മുമ്പേ നിങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ എന്ന് എഫേസ്യർ ലേഖനം 2:11-12 വാക്യങ്ങളിൽ പൗലോസ് ലീഹ പറയുന്നുണ്ട്. Ephesians 2:11-12 Ephesians 2:11-12 ആരായിരുന്നു വേദോത്സവം വായിക്കുന്നത്? ഒന്ന് വായിക്കാവോ?
നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ എന്ന പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു.
അക്കാലത്ത്
നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളു.
കണ്ടോ, ആ പ്രത്യാശയില്ലാത്തവരായിരുന്നു, ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു. അവരെ മാമോദീസ മൂലം പ്രത്യാശയുടെ ഉടമകളായിട്ട് തീർത്തു. അതാണ് ഇവിടെ പറയുന്ന ജീവനുള്ള പ്രത്യാശ എന്ന വാക്കിന്റെ അർത്ഥം. ലിവിങ് ഹോപ്പ് എന്നാ പറയുന്നത്, ലിവിങ് ഹോപ്പ്, ജീവനുള്ള പ്രത്യാശ, സജീവ പ്രത്യാശ എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത് അതിന്റെ പ്രത്യേകത, വി ആർ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ദി ബ്ലെസ്സിംഗ്സ് വിച്ച് ആർ ഇൻകറപ്റ്റബിൾ അൺഡിഫൈൽഡ് ആൻഡ് ദാറ്റ് ഡസ് നോട്ട് ഫെയ്ഡ് എവേ എന്നുള്ള കാര്യമാണ്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അനശ്വരവും മാലിന്യമില്ലാത്തോ അക്ഷയവുമായ അനുഗ്രഹങ്ങൾക്ക് അവകാശികളാണ് നമ്മൾ എന്നുള്ളതാ പറയുന്നത്. അപ്പോ സജീവ പ്രത്യാശ നമുക്കുണ്ട്, അനശ്വരവും മാലിന്യമില്ലാത്തതും അക്ഷയവുമായ അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. ഇൻകറപ്റ്റബിൾ, അൺഡിഫൈൽഡ് ആൻഡ് ദാറ്റ് ഡസ് നോട്ട് ഫെയ്ഡ് അവേ, ദ ബ്ലെസ്സിങ്സിന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ള അനുഗ്രഹം നമുക്കുണ്ട്, അതിനുള്ള വി ആർ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ദ ബ്ലെസ്സിങ്സ്, ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളുടെ അവകാശികളാണ് നമ്മൾ എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. ഒരു അവകാശം നമുക്ക് ലഭിക്കുന്നു, ക്ഷയവും മാലിന്യവും വാട്ടവും ഇല്ലാത്തൊരു അവകാശം നമുക്ക് ലഭിക്കുന്നു എന്ന് ഓർപ്പിക്കുക. ഈ ചിതറിപ്പാർക്കുന്നവരും പ്രവാസികളും പലവിധ പരീക്ഷകൾ അനുഭവിക്കുന്നവരുമായിട്ടുള്ള ദൈവമക്കള് ഈ ലോകത്തിൽ അവരുടെ അവകാശങ്ങൾ വിശ്വാസത്തിന് വേണ്ടി നഷ്ടപ്പെട്ടവരാണ്. അവരുടെ പല അവകാശങ്ങളും യേശുക്രിസ്തുവിന്റെ പിന്നാലെ വന്നതുകൊണ്ട് ലോകപ്രകാരമുള്ള പല അവരുടെ അവകാശങ്ങളും നഷ്ടപ്പെട്ടു പോയി. അവർ പല കാര്യങ്ങളുടെ ഇൻഹെറിറ്റൻസ് അവർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ യേശുക്രിസ്തുവിന്റെ പിന്നാലെ പോയത് കൊണ്ട് ലോകപ്രകാരമുള്ള അവകാശം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ പത്രോസ്ലീഹ പറയുക, ഈ ലോകത്തിലുള്ളത് ക്ഷയിച്ചു പോകുന്നതും മാലിന്യമുള്ളതും വാട്ടമുള്ളതും ഒക്കെയാണ്, പക്ഷേ നിങ്ങൾക്ക് ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചു. ഈ അവകാശം എപ്പോഴും യഹൂദന്മാരുടെ ചിന്തയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അവകാശം എന്ന് പറയുന്നത്. ഈ നിങ്ങൾക്കറിയാലോ ജ്യേഷ്ഠാവകാശം, ബർത്ത് റൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതല്ലെങ്കിൽ തന്നെ വേറെ കുറെ കാര്യങ്ങൾ ഞാൻ പറയും. ഉൽപ്പത്തി 15:1 വായിച്ച്, ഉൽപ്പത്തി 15:1
അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാവുന്നു.
കണ്ടോ, ദൈവം കൊടുത്തൊരു കൽപ്പനയാ, ഞാൻ നിന്റെ പരിചയാണ്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ് എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ, യഹോവ തന്നെ എന്റെ പ്രതിഫലം. ദൈവമായ കർത്താവ് അബ്രഹാമിനോട് കൂടി പറയുക, നീ എല്ലാം ഇട്ടെറിഞ്ഞു പൊക്കോ, ഇട്ടെറിഞ്ഞു അനുസരിച്ചോ. നീ അങ്ങനെ ഇട്ടെറിഞ്ഞു പോകുമ്പോ നിനക്ക് കിട്ടുന്ന അവകാശം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. അതിൽ കൂടുതലെന്ന വേണ്ടിയത്? ദൈവം തന്നെ നമ്മുടെ പ്രതിഫലമാണെങ്കിൽ എന്താ വേണ്ടിയത്? ഇത് യഹൂദന്മാരുടെ മനസ്സിൽ രൂഢമൂലമായ ചിന്തയായിരുന്നു. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പത്രോസ്ലീഹ ഇത് പറഞ്ഞത്. വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വാക്യം കൂടി ശ്രദ്ധയിൽ വെക്കാം. 16:5 5 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. 73:26 ജി ജി എന്ന് എടുക്കണം. 73:26 ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ 16:5 എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. അപ്പൊ ദൈവം തന്നെയാ എന്റെ അവകാശമെന്ന് ദാവീദ് പറയുക. ഇനി 73:26 വായിച്ച്,
എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു, ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നു.
കണ്ടോ, ദൈവം എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാണെന്ന. ഇതായിരുന്നു യഹൂദന്മാരുടെ ഒരു ചിന്താഗതി എപ്പോഴും. പിന്നെ വിലാപങ്ങൾ 3:24 വായിക്കണമെന്നില്ല, വിലാപങ്ങൾ 3:24 വായിക്കുന്നുണ്ട്. ലാമെന്റേഷൻ ചാപ്റ്റർ 3:24 വായിക്കുന്നു, യഹോവ എന്റെ ഓഹരിയാകും. ഇവിടെ എല്ലാം സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ അവകാശം യഹോവയാകുന്നു എന്നുള്ളതാ. അപ്പോ ഇനി അതുകൂടാതെ ഒരു ജാതി എന്നുള്ള നിലയിൽ യഹൂദർക്ക് നൽകിയ കനാൻ ദേശം അല്ലെ, അവർക്കുള്ള അവകാശമായിരുന്നു. ആവർത്തനം 15:ും 19:ഉം ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ കനാൻ ദേശം അവർക്ക് അവകാശം. അപ്പം ദൈവത്തെ വിളിച്ചിറങ്ങിയവർക്ക് പഴയ നിയമത്തിൽ ഒരു അവകാശം കിട്ടിയിരുന്നു. ഇപ്പം ദേ യേശുക്രിസ്തുവിന്റെ പിന്നാലെ, യേശുക്രിസ്തു വരാനുള്ള മസീഹ എന്ന് തിരിച്ചറിഞ്ഞ് അവനാണ് യഥാർത്ഥ ക്രൈസ്റ്റ് അനോയിന്റഡ് വൺ, ദൈവത്തിന്റെ മെസീഹ, 3 യഹൂദന്മാര് കാത്തിരുന്ന മെസീഹ യേശുക്രിസ്തു ആണെന്ന് തിരിച്ചറിഞ്ഞിറങ്ങിയപ്പോ ഇപ്പൊ ചില പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ പത്രോസ് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. ഈ ലോകത്തിലേത് പലപ്പോഴും ഈ ക്ഷയവും കനാൻ ദേശവും ഒക്കെ അവകാശമാക്കുന്നതെങ്കിൽ അത് ക്ഷയം മാലിന്യം വാട്ടം ഒക്കെ ഉള്ളതാണല്ലോ, എന്നാൽ നിങ്ങൾക്ക് ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്ത അക്ഷയമായിരിക്കുന്ന അവകാശം ഉണ്ട് എന്ന് പറയുകയാണ്. ക്രിസ്തീയ അവകാശം അല്പം കൂടി ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് ഇത്രയും നാൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്താഗതിയേക്കാൾ അല്പം കൂടി വ്യത്യസ്തമാണെന്ന് പറയുന്ന കാര്യമാണ്. അങ്ങനെ ഈ സത്യം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള 3 വിശേഷണങ്ങളാണ് അവകാശത്തെ പറ്റി പറയുമ്പോൾ ഇൻകറപ്റ്റബിൾ, അൺഡിഫൈൽഡ് ആൻഡ് ഡസ് നോട്ട് ഫെയ്ഡ് അവേ എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ നാം ദൈവമക്കളാകുന്നത് കൊണ്ട് സ്വർഗീയ അവകാശത്തിന് ഓഹരിക്കാരുമാണ് എന്ന് വായിക്കുന്നുണ്ട്. റോമർ 8:17 എന്ന് വായിക്കാം. റോമർ 8:17
നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും.
മക്കളെങ്കിലോ ദൈവത്തിന്റെ അവകാശികളും
ക്രിസ്തുവിനോട് കൂട്ടവകാശികളും തന്നെ.
ആ ക്രിസ്തുവിനോട് കൂട്ടവകാശികളും തന്നെ. കണ്ടോ, ഇപ്പം നേരത്തെ ദൈവമായിരുന്നു അവകാശികൾ എന്ന് പറയുമ്പോ ഇവിടെ കുറച്ചുകൂടെ ചിത്രം മാറി പുതിയ നിയമത്തിലേക്ക് വരുമ്പം യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാ. പുത്രനാം ദൈവത്തിന് എന്തെല്ലാം അവകാശമുണ്ടോ അതേ അവകാശം നമുക്ക് തരിക. ഇത്രയും പഴയ നിയമത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവം നമ്മുടെ അവകാശമാണെന്നാണ്. പക്ഷേ ദൈവം നമ്മുടെ അവകാശം എന്ന് പറയുമ്പോഴും അവർക്ക് ദൈവം കൊടുക്കുന്ന ചില ദാനങ്ങളിലായിരുന്നു. ഇപ്പോൾ ദാതാവിൽ തന്നെ, അതായത് സൃഷ്ടാവിന്റെ തന്നെ കൂട്ടവകാശികളായിട്ട് നമ്മൾ മാറുകയാ. പുത്രത്വം നമുക്ക് തരികയാണെന്നുള്ള വലിയ ആശയം പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. എഫേസ്യർ 1:14 ഞാൻ പറഞ്ഞോളാം, വായിക്കണമെന്നില്ല. എഫേസ്യർ 1:14 നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായി വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ അവകാശത്തിന്റെ അച്ചാരം പരിശുദ്ധാത്മാവാണെന്ന് പറയുന്നു. റോമർ 8:17 പറയുന്നത് ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. എഫേസ്യർ 1:14 പറയുന്നു പരിശുദ്ധാത്മാവാണ് നമ്മുടെ അച്ചാരം. പഴയ നിയമത്തിൽ മുഴുവൻ കാണുന്ന ദൈവം എന്റെ അവകാശം. അപ്പോ പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം, എല്ലാം നമ്മുടെ അവകാശമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന ശ്രേഷ്ഠമായിരിക്കുന്ന അച്ചാരം കൂടി നമുക്കുണ്ട് എന്ന് നമ്മളിവിടെ കാണുക. ഇത് നമുക്ക് ആദ്യ ദാനമായിട്ട് ലഭിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. റോമർ 8:23 വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് എന്ന ആദ്യ ദാനം നമുക്ക് അച്ചാരമായിട്ട് ലഭിച്ചിരിക്കുന്നു എന്ന് പൗലോസും പറയുന്നുണ്ട്. അപ്പോ ഈ ആദ്യദാനം മുദ്രയും അച്ചാരവും എല്ലാം പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അവകാശം വലിയ ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് പത്രോസ് ലീഹായും പറയുകയാണ്. അതുകൊണ്ട് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത ശ്രേഷ്ഠമായ അവകാശം എന്ന് പറയുന്നത് ഈ മാമോദീസായിലൂടെ ഒരു വിശ്വാസി സ്വർഗത്തെയും ഭൂമിയെയും അവകാശമാക്കുന്നുണ്ട്. പുതിയ സമൂഹത്തിലെ അംഗമായിട്ട് മാറുന്നുണ്ട്. മാമോദീസാക്രമത്തിലെ ഒരു പാട്ടിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. മാമോദീസാക്രമത്തിലെ ഒരു പാട്ടാണ് മാമോദീസായിൻ നീരിൻ ആത്മാവാൽ ജാതം ചെയ്തോരീ തങ്ക കുഞ്ഞാടിനെ നീ ഏൽക്കുക പാവനയാം സഭേ. മാമോദീസ ജലത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും ജനിച്ച ഈ കുഞ്ഞാടിനെ പരിശുദ്ധ സഭയെ നീ സ്വീകരിക്കുക. നോക്കൂ എത്ര മനോഹരമായ ഒരു കാഴ്ചപ്പാടാ. മാമോദീസായിൽ നീരിൻ ആത്മാവാൽ ജാതം ചെയ്തൊരു മാമോദീസായുടെ വെള്ളത്താലും പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചതുമായ ഈ പിഞ്ചു വൈതലിനെ പാവനയം സഭയെ ഏൽക്കുക എന്നാ പറയുന്നേ. അപ്പം നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഓരോ മാമോദീസയിലൂടെ നമുക്ക് ലഭിക്കുന്നു. നമുക്ക് അത് നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്ന അച്ചാരമുണ്ടെന്നുള്ളതും കൂടി നമ്മളൊന്ന് തിരിച്ചറിയണം. അപ്പൊ മറുപടിയായിട്ട് സഭ പറയുന്ന ഒരു കാര്യമുണ്ട്, ത്രിത്വത്തിൻ തിരുനാമത്തിൽ നീരിൽ സംജാതാനവമാം കുഞ്ഞാടേ സ്നാനാത്മജനെ സ്വാഗതമോതുന്നേൻ വരിക. ത്രിത്വത്തിന്റെ വിശുദ്ധ നാമത്തിൽ ജലത്തിൽ നിന്ന് ജനിച്ചവനായ പുതിയ കുഞ്ഞാടേ, നോക്കിയേ, ത്രിത്വത്തിന്റെ വിശുദ്ധ നാമത്തിൽ നമ്മൾ ഇപ്പൊ നമ്മൾ കണ്ടത് എന്റെ അവകാശം ദൈവം, പിതാവാം ദൈവമാണ്. എന്റെ അവകാശം പുത്രത്വത്തിനോ കൂട്ടവകാശിയാണ് ഞാൻ. പരിശുദ്ധാത്മാവെന്ന അച്ചാരം എനിക്കുണ്ടെന്നൊക്കെ കണ്ടു. അപ്പോ ത്രിത്വത്തിന്റെ തിരുനാമത്തിൽ ഈ ജലത്തിൽ വീണ്ടും ജനിച്ച കുഞ്ഞാടേ. അപ്പൊ നമ്മളെല്ലാം ബോണഗെയിനാ കേട്ടോ, നമ്മൾ ബോണഗെയിനാ. ഈ ഒരു വലിയ യാഥാർത്ഥ്യം അപ്പനും അമ്മയും മനസ്സിലാക്കുമ്പം പിള്ളേര് പിന്നെയും ബോണഗെയിൻ കളിക്കാൻ പോകത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത്ര ശ്രേഷ്ഠമായ ഒരു കാര്യം മക്കളെ നമുക്കുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി അടുത്ത തലമുറയെ പറ്റിയും കൂടി ഒരു ബോധ്യവും ബോധവും കൂടി നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഓരോ മാമോദീസയിലും സംഭവിക്കുന്ന ഇതാണ്. പിതാവാം ദൈവത്തെയും നമുക്ക് അവകാശമായി, പുത്രനാം ദൈവത്തിന്റെ കൂട്ടവകാശികളായി, പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഉള്ളിലുണ്ട് ഓരോ മാമോദീസയിലും എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് ഓർക്കാം. അതാണ് പത്രോസ് ലീഹ പറയുന്നത്, ക്ഷയവും മാലിന്യവും വാട്ടവും ഒന്നും ഇല്ലാത്ത വലിയ ഒരു അവകാശം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മാമോദീസായിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മുദ്രയിട്ടുകൊണ്ട് സ്നാനം ലഭിക്കുന്ന വ്യക്തി പരിശുദ്ധ തൃത്വത്തിന്റെയും സഭയുടെയും അതിമഹാരഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുക, അത് അവകാശമാകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ആ അവകാശത്തിലൂടെ നമ്മൾ അനുദിനം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള വലിയൊരു വിശാലമായ കാഴ്ചപ്പാടും കൂടി നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുക. പിന്നീട് പറയുന്ന ഇതിനകത്ത് ഇടയ്ക്ക് പറയുന്നുണ്ട്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്ത ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് ഈ അവകാശങ്ങൾ എന്നാ പറയുന്നത്. അപ്പൊ അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയാ കേട്ടോ. രക്ഷ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു നമ്മൾ പറയാത്തതിന്റെ കാര്യം, ഈ രക്ഷയിലൂടെ നമ്മൾ പോവുകയാണ്. മുടികൾ മുടഞ്ഞ് നിരനിരയായി ബലിപീഠത്തിലിരിപ്പുണ്ട്, നിർമ്മലരായി പരികർമ്മിപ്പോരാചാര്യർക്ക് വചൂടിയിടും. പുരോഹിതന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പാടുന്ന പാട്ടാണെങ്കിലും നമ്മള് പൗരോഹിത്യ വർഗം, നമ്മളെല്ലാവരും ആ പുരോഹിത വർഗമാണ്. അതുകൊണ്ടാണല്ലോ മാമോദീസ് ഇപ്പൊ മാമോദീസ് നടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം മദ്ബഹായി കയറ്റി, ആണിനെയും പെണ്ണിനെയും എല്ലാം മദ്ബഹായി കയറ്റി ത്രോണോസെ മുത്തിക്കുന്നതിന്റെ കാര്യം. നമ്മളെല്ലാം ഈ രാജകീയ പുരോഹിത വർഗമാണെന്ന് ഓർപ്പിക്കാനാ നമ്മളത് അംഗീകരിക്കുന്നുണ്ട്. അതിൽ സ്പെഷ്യൽ പ്രിസ്റ്റ്യൂട്ട് എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ രാജകീയ പൗരോഹിത്യ വർഗമാണ്, നമുക്ക് മുടികൾ മുടഞ്ഞു വെച്ചിരിക്കുക. 2 തീമോത്തിയോസ് 4:6 അതാ പൗലോസ്ലീഹ പറഞ്ഞത്, ഞാൻ നല്ല പോർവ് പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും, അന്നേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെയും പറയുന്നത് അത് തന്നെയാണ്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. അതിനുവേണ്ടി എങ്ങനെയാ? വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വിശ്വാസം ഉണ്ടാകണം. നമ്മൾ ആ വിശ്വാസ യാത്ര ഭംഗിയായിട്ട് ചെയ്യണം. എന്നിട്ട് ഇതിന്റെ പൂർണ്ണതയാ രക്ഷ എന്ന് പറയുന്നത്, അതിന്റെ പൂർണ്ണതയാ. ഞാൻ എനിക്കെല്ലാം കിട്ടി 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 എന്ന് പറയരുത്. ഞാനത് ഞാൻ പൗലോസ്ലീഹ പറയുന്ന പോലെ, ഫിലിപ്പിയർ 3:12 പറയുന്ന പോലെ, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള പിന്തുടർച്ചയാ ജീവിതം. അതുകൊണ്ടാ നമ്മൾ നോയമ്പ് നോക്കി ഉപസിക്കുകയും മുട്ടുമടക്കുകയും കർത്താവേ കനിയണമേ കനിയണമേ, കുറിയലായുസൻ കുറിയലായുസൻ, ലോർഡ് ഹാവ് മേഴ്സി ലോർഡ് ഹാവ് മേഴ്സി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പരീശന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാനല്ല, പരീശന്റെ പ്രാർത്ഥന എനിക്കെല്ലാം കിട്ടിയെന്ന. എന്താ പരീശൻ പ്രാർത്ഥിച്ചത്? തന്നോട് തന്നെ അവൻ പറയുകയാണ്, ദൈവമേ ചുങ്കക്കാർ, പിടിച്ചുപറിക്കാർ, വ്യഭിചാരികൾ തുടങ്ങിയ ശേഷം മനുഷ്യരെ പോലെയോ, ഈ ചുങ്കക്കാരനെ പോലെ, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ ഞാനല്ലാതിരിക്കാൻ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. ഞാനത് തമാശ ആയിട്ട്, എനിക്ക് ഈയിടെ മനസ്സിൽ തോന്നിയൊരു ചിന്ത, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. ഇവൻ 2 ദിവസം ഉപവസിക്കുന്നുണ്ട് ആഴ്ചയിൽ. അത് ഉറക്കെ വിളിച്ചു പറയുക. ഈ വിളിച്ചു പോകുമ്പോൾ ഉള്ള പ്രശ്നം വട്ടമായി പോകും. ആഴ്ചയിൽ 2 വട്ടം. വട്ടം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നത്തിങ് എന്നുള്ള അർത്ഥമുണ്ട്. വട്ടം എന്ന് വട്ടപൂജ്യം, ഒന്നുമില്ലായ്മയുണ്ട്. നത്തിങ് അത് ഒന്നുമില്ല, നീ വട്ടമായിപ്പോയി, നീ കാണിച്ചു മുഴുവൻ ഇത്രയും നേരം ഒരു വട്ടത്തരമായിപ്പോയി. അത് ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. കിട്ടുന്നതിലൊക്കെ നേടുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സ്വന്തം ശക്തി കൊണ്ട് നേടിയെടുക്കുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നു, അല്ലാതെ നീ എനിക്ക് തരുന്നതല്ല. ദൈവത്തെ ദൈവദാനത്തിൽ നിന്ന് ഞാൻ പതാരം കൊടുക്കുന്നതല്ല, ഞാൻ എന്റെ കഴിവ് കൊണ്ട് ഞാൻ ഇത്ര ഷിഫ്റ്റ് ചെയ്ത്, ഞാൻ ഇത്ര അധ്വാനിച്ച്. ഓക്കെ, പക്ഷേ ദൈവം അത് അംഗീകരിക്കത്തില്ലെന്നാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയും ദാനവുമാണ്. ഞാൻ നേരത്തെ മതോപദേശ സാരങ്ങൾ ഉറപ്പിച്ചതാ, നന്മ ചെയ്യാൻ ദൈവത്തിന്റെ സഹായം നമുക്ക് വേണം, തിന്മ ചെയ്യാൻ ദൈവം കൊണ്ട് നമ്മളെ സഹായിക്കുന്നുമില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കുക, ആത്മീയ രക്ഷ എന്ന് പറഞ്ഞത് അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതും കൂടി പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ വിശ്വാസം പാലിച്ചുകൊണ്ട് വിശ്വാസം കാത്തു, പൗലോസ്ലീഹാ പറഞ്ഞേ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, അവസാനം വരെ കാത്തു സൂക്ഷിക്കണം. അവസാനം വരെ നമ്മൾ കാത്തു സൂക്ഷിച്ച്, അതുകൊണ്ടാണ് എല്ലാ വർഷവും നോയമ്പ് നോക്കുന്നത്, അതുകൊണ്ടാ എല്ലാ വർഷവും ഉപവസിക്കുന്നത്, അതുകൊണ്ടാണ് എപ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്, ജീവിത അവസാനം വരെയും റിപ്പീറ്റ് ചെയ്യുന്നത്, എത്ര തലമുറകൾ വന്നാലും റിപ്പീറ്റ് ചെയ്യുന്നത്, കർത്താവിന്റെ 2-ാമത്തെ വരവ് വരെയും റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മനസ്സിലായി, ഇത് കാത്തു സൂക്ഷിച്ച് പറഞ്ഞുള്ള ട്രാക്കാണ് ഈ സഭാജീവിതം. ആ ട്രാക്കിനകത്തൂടെ പോകണം, അല്ലാതെ ഇഷ്ടമുള്ള പോലെ ചാടാനായിട്ടല്ല, ട്രാക്കിനകത്തൂടെ പോകുന്നു, വിശ്വാസം കാത്തു പോകുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കാണ് അന്ത്യകാലത്തിൽ രക്ഷ വെളിപ്പെടുകയുള്ളൂ. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി, കണ്ടോ, ദൈവത്തിന്റെ ശക്തിയില്ല, പരീക്ഷൻ പ്രാർത്ഥിച്ച പോലല്ല, എന്റെ ശക്തി കൊണ്ട് ഞാൻ നേടുന്നതിലൊക്കെ നിനക്ക് പതാരം തരുന്നു എന്ന് പറഞ്ഞാല്, ഞാൻ തരുന്ന ദശാംശം കൊണ്ടാണ് നീ ജീവിക്കുന്ന ദൈവമേ. അപ്പൊ ദൈവം ജീവിക്കാൻ ഇവന്റെ ദശാംശം കിട്ടിയിട്ട് വേണമെന്ന് ഇവൻ പറയുന്നേ. മനസ്സിലായോ നിങ്ങൾക്ക്? ദൈവം ജീവിക്കുന്ന ഇവന്റെ ദശാംശം കൊണ്ടാണ് ഇവൻ പറയുന്നേ. അപ്പൊ അങ്ങനെയുള്ള അഹങ്കാര മനസ്ഥിതിയും പരീക്ഷ മനോഭാവം അല്ല ആധ്യാത്മികതയിൽ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഓർത്തഡോക്സ് ആരാധനയിൽ എപ്പോഴും നമ്മള് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി, ഒന്നുമില്ലാത്തവനാണ് കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നും കൂടി ഓർപ്പിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുക, ആ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നേടിയെടുക്കാൻ വേണ്ടിയാ പ്രിയമുള്ളവരെ നമ്മൾ ആരാധനാ ജീവിതം ഇവിടെ നയിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശം, നമുക്കൊരു ഇൻഹെറിറ്റൻസ് ആണ് നമ്മള്, നമുക്ക് അവകാശമുണ്ട്. അങ്ങനെ നമുക്ക് വീണ്ടും ജനനത്തിലേക്ക് വന്നു, ബോൺ അഗെയിൻ നമ്മൾ സംഭവിച്ചു കഴിഞ്ഞു. ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരുന്നാൽ മതിയോ? പോരാ, കുഞ്ഞായിട്ടിരുന്നാൽ പോരെ, വളരണം. ആ വളർച്ച എപ്പോഴും ഈ ട്രാക്കിനകത്തോടെ വളർച്ച. എങ്ങനെ? അനുതാപത്തോടുകൂടി, കണ്ണുനീരോടുകൂടി, എനിക്ക് കിട്ടി, ഞാൻ വളർന്നു. മാമോദീസ ആയിട്ട് ഉടനെ എങ്ങനെ രക്ഷിക്കപ്പെടുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കുഞ്ഞ് പുറത്തോട്ട് ജനിച്ചു വീണ ഉടനെ അവൻ പറയുക, ഞാൻ വൃദ്ധനായി, എന്റെ ജീവിതം പൂർണ്ണമായി എന്ന് പറയുന്നതിനോട് അത്രയ്ക്ക് ഫൂളിഷ്നെസ്സാണ് ആ കാണിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ബോണഗെയിൻ ആണെങ്കിൽ അതിനുശേഷം നമ്മൾ വളർച്ചയുണ്ട്. അതാ സഭാജീവിതത്തിലൂടെ സംഭവിക്കുന്നത്, ഈ വളർച്ചയാണ്. നമുക്ക് വേണ്ടി ഒരു അവകാശം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷയവും മാലിന്യവും വാട്ടവും ഇല്ലാത്തതാണെന്നും കൂടി ഇവിടെ ഓർപ്പിക്കുക. ആറാം വാക്യം വായിച്ചോട്ടെ.
അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തെ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു.
ഇപ്പം നിങ്ങള് ചെറിയ ചെറിയ പരീക്ഷകളൊക്കെ ഉണ്ടെങ്കിലും, അതിനകത്ത് ചെറിയ പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും, നാനാ പരീക്ഷകളാൽ നിങ്ങൾക്ക് ദുഃഖിതരാണെങ്കിലും നിങ്ങൾക്ക് ആനന്ദമുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുക. ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നിങ്ങൾ ആനന്ദം കൊള്ളുന്നവരാണ് എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. യു ആർ കെപ്റ്റ് ബൈ ദ പവർ ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നതായ കാര്യം, ഈ നിങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനന്ദമുണ്ട്. ഈ മാമോദീസയിലൂടെ പുതിയ ജീവൻ പ്രാപിച്ചവരുടെ ജീവിതവും വിശ്വാസവും പരിശോധിക്കപ്പെടുന്ന വിവിധ പരീക്ഷകൾക്ക് എപ്പോഴും അവരുടെ ജീവിതം വിധേയമായിരിക്കും, എങ്കിലും അവർക്ക് ആനന്ദം കണ്ടെത്തുവാൻ കഴിയും എന്നാണ് പറയുന്നത്. രണ്ട് കാരണങ്ങളുണ്ട് ഈ ദുഃഖത്തിന്റെ നടുവിലും നമുക്ക് സന്തോഷം തരുന്ന രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ഇവിടെ. എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പരീക്ഷകൾ എന്ന് പറയുന്നത് അല്പനേരത്തേക്ക് മാത്രമുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ഈ ചെറിയ പരീക്ഷകൾ, നിത്യതയിലെ അവകാശം നമുക്കുണ്ട്, തേജസ്സിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട്, ഇവിടുത്തേതെല്ലാം വിട്ടാലും അവിടെ ഒരു വലിയ തേജസ്സിന്റെ അവകാശം നമുക്കുണ്ടെന്ന് പറയുമ്പോൾ ഈ ദുഃഖത്തിന്റെ മധ്യത്തിൽ നമുക്ക് ആനന്ദം തരുന്നതായ ഒരു കാര്യമാണെന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളിലും അമിതമായിട്ട് നമ്മൾ ദുഃഖിച്ചു പോകുന്നതിന്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഒറ്റ ജീവിതമേ ഉള്ളൂ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ഇവിടെ ജീവിക്കണമെന്നുള്ള അമിതമായ താല്പര്യം കൊണ്ടാണ് കിട്ടുന്നതിലൊക്കെ തൃപ്തിയില്ലാതെ നമ്മൾ പോകുന്നതെന്നുള്ളത് ഓർക്കണം. അപ്പൊ ഈ ലോകം അല്പകാലത്തേക്കേ ഉള്ളൂ എന്നുള്ള ഓർക്കണം കേട്ടോ. പുല്ലുപോലെയാകുന്നു ഈ ലോകത്തിലെ ജീവിതം. ഈ പുല്ലിന്റെ കാര്യം വീണ്ടും ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ഓർക്കണം ഈ ഭൗതികമായ നമ്മുടെ ജീവിതം എന്ന് പറയുമ്പം 103:15 ഒന്ന് വായിച്ചേ.
മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാവുന്നു, വയലിന്റെ പൂ പോലെ അവൻ പൂക്കുന്നു.
അത്രേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം, ഇത്രേ ഉള്ളൂ ഈ ലോകത്തിലെ ജീവിതമാണ്. പക്ഷെ ഇതിനപ്പുറമായിട്ട് പുല്ലുണങ്ങുകയും പൂവാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളെ നിത്യജീവനിലേക്ക് വിളിച്ചിരിക്കുന്നു എന്നൊരാശയം കൂടി പറയുന്നുണ്ട്. ഈ മനുഷ്യന്റെ ഈ ലോകത്തിലെ ജീവിതത്തെ പറ്റി ഈ ചെറിയ കാലത്തേക്കുള്ള പരീക്ഷ എന്ന് പറഞ്ഞില്ല. ഈ ലോകത്തിലെ ജീവിതം നമ്മൾ എപ്പോഴും ഓർക്കണം ഒരു പുല്ലുപോലെ ഉള്ളു മനുഷ്യന്റെ ജീവിതം. നമ്മൾ പലപ്പോഴും മുഷ്ടി ഉരുട്ടി പല്ല് കടിച്ച് നിലത്ത് ചവിട്ടി ഞാൻ ആരെന്നോ നിനക്ക് അറിയാമോടാ എന്നലറുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയാ, നീ എന്നെ അറിയാം, പിന്നെ എനിക്ക് നിന്നെ അറിയാം, നീ ആരാ, നീ ഒരു പുല്ല് മാത്രമാ അല്ലേ, നിന്റെ മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു എന്ന് പറയുക അല്ലേ. ഹിന്ദി പറഞ്ഞ ഹമാര പ്രൈം മിനിസ്റ്റർ ഏക്ക് ബെടാ കാസ്കേ മേക്ക് ചോട്ടാ കാസ്കും എന്നൊക്കെ പറയാം. ഇവ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഏക്ക് ബെടാ കാസ്കേ മേക്ക് ചോട്ടാ കാസ്കേ, ഈ വേദോസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുക. അതുകൊണ്ട് അത്രേ ഉള്ളൂ സംഭവം അല്ലേ. MBA പുല്ല്, MBBS പുല്ല്, IAS പുല്ല്, MTech പുല്ല്, അത്രയൊക്കെ ഉള്ളു സംഭവം ജീവിതം എന്നുള്ള ഓർക്കുക. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകും. പക്ഷെ ഒരു കാര്യം നമുക്കുള്ള എന്നാന്ന് ചോദിച്ചാൽ, യു ആർ നോട്ട് എ ഫ്ലവർ ഇൻ ദ ഫീൽഡ്, യു ആർ എ ഫ്ലവർ ഇൻ ദ ഗാർഡൻ എന്നുള്ളതാണ്. നീ വയലിലെ ഒരു ഒരു പുല്ലല്ല നീ. നീ ഈ ലോകത്ത് ഈ ഗാർഡൻ ആണ്, ഒരു തോട്ടത്തിലെ പുല്ലാണെന്നുള്ള ഒരു ഒരു ആശയം കൂടി ഒന്ന് പറയുക. ഒരു കാറ്റടിക്കുമ്പോൾ അതിനുശേഷം വായിക്കുന്ന ഒരു കാറ്റടിക്കുമ്പം ഇതെല്ലാം ഇല്ലാതാകുന്നു അല്ലേ. എന്താ വായിക്കുന്നത്, ബാക്കി ഒന്ന് വായിക്കാമോ?
അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല.
കാറ്റടിക്കുമ്പോ ഇതെല്ലാം ഇല്ലാതായി പോകുന്ന എന്ന് പറഞ്ഞാല് ഹെറിക്കൈനൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയൊരു കാറ്റ് മതി, സൈക്ലോൺ അടിക്കണ്ട, വലിയ കൊടുങ്കാറ്റോ ചുഴലിക്കാറ്റോ ഒന്നും വേണ്ട, അല്ലെ ടൈഫൂൺ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. ഈ ഈ കാറ്റുകളുടെ കാര്യം പറ ഈ ഒന്ന് തമാശയ്ക്ക് വേണ്ടി പറയുന്നതെന്നേ ഉള്ളത് കേട്ടോ, പരീക്ഷയ്ക്കൊന്നും ചോദിക്കുന്ന കാര്യമല്ല. നിങ്ങൾ ഈ കാറ്റുകളുടെ പേര് കേട്ടിട്ടുണ്ടോ? ഐവാൻ, സെന്നിസ്, സ്റ്റാന്, ഐഗോർ, ചോമാസ് എന്നിങ്ങനെ ഇങ്ങനെയുള്ള പേരൊക്കെ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ആണുങ്ങളുടെ പേരിലുള്ള കാറ്റ് കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം കാറ്റുകൾ ആണുങ്ങളുടെ പേരിലുള്ള കാറ്റാ. എന്നാൽ വേറെ ചില പേര് പറയാം, കത്രീന, റീത്ത, വിൽമ, ഐറീൻ, ഇതെല്ലാം പെണ്ണുങ്ങളുടെ പേരിലുള്ള കാറ്റാ. ഈ ഇതിനകത്ത് ഏതാ ഫേമസ് ആയിരിക്കുന്നത്? ഐവാനാണോ കത്രീനയാണോ ഫേമസ് എന്ന് ചോദിച്ചാൽ എല്ലാരും സ്ത്രീ സമാജത്തിന്റെ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ഇത് കത്രീനയെ ഫേമസ് എന്ന് പറയാം അല്ലേ. എന്റെ മനസ്സിലൊരു ചിന്താഗതി പങ്കുവെക്കാം, ഈ ആണുങ്ങൾ കൊടുങ്കാറ്റായിട്ട് വന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല, പെണ്ണുങ്ങൾ കൊടുങ്കാറ്റായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. കത്രീന റീത്തയും വിൽമയൊക്കെ വന്നാലും മുഴുവൻ തകർത്തിട്ടേ പോവുള്ളൂ അല്ലേ. ഞാൻ വെറുതെ സൂചിപ്പിച്ചെന്നുള്ളത്, തമാശ ആയിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, അതാർത്ഥത്തിൽ എടുത്താൽ മതി. ഇപ്പൊ നമുക്ക് പുകഴാനായിട്ടൊന്നുമില്ല. ഒന്ന് കൊരിന്തർ 4:7 പറയുന്ന ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ, നമുക്ക് ഒന്നും പുകഴാനായിട്ടില്ല. ഈ മുസ്ലിങ്ങളുടെ ഒരു ഒരു എപ്പോഴും അവർ കാണുമ്പോൾ അവർ പറയുന്ന ഒരു വാക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ്, ഇൻഷാ അള്ളാന്ന് പറയും. ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞാൽ ദൈവഹിതമായാൽ അത്രേ ഉള്ളൂ, മനുഷ്യന്റെ ആയുസ് അത്ര മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഈ ചെറിയ ഒരു കാലത്തേക്കുള്ള ലഘുവായ സങ്കടം, അത് പൗലോസ്ലീഹായും പറയുന്ന ഒരു കാര്യമാണ്. 2 കൊരിന്ത്യർ ഒന്ന് വായിച്ച് 2 കൊരിന്ത്യർ 4:17.
നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു.
അതാ നൊടി നേരത്തേക്കുള്ള, ചെറിയ നേരത്തേക്കുള്ള, കാരണം ഈ മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ പുല്ലുപോലെ ഉള്ളു, അത് അങ്ങ് അഴിഞ്ഞു പോകുന്നതാണെന്ന് ഓർപ്പിക്കുക. കുറച്ചു നേരത്തേക്കുള്ള ദുഃഖങ്ങളും ഇതിനപ്പുറം ഇതെല്ലാം ഓർപ്പിക്കുന്നത് ഈ ലോകത്തില് നിങ്ങൾക്ക് ഒരാഴ്ച നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകും, ബാക്കി 80 വർഷം നിങ്ങൾക്ക് ദുഃഖമില്ലായിരിക്കും എന്നുള്ള അർത്ഥത്തിലല്ല ഇത് കാണേണ്ടത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എപ്പോഴും കഷ്ടമുണ്ട്, പക്ഷെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു കുമ്മളം പോലെ ഉള്ളൂ. ഇതിനപ്പുറമായ ഒരു നിത്യജീവനിലേക്കാ പ്രത്യാശ. അല്ലാതെ ഈ ലോകത്തിൽ തന്നെ നിങ്ങളുടെ ആയുസിനെ 100 വർഷമായിട്ട് എടുത്തിട്ട് 1 വർഷം മുഴുവൻ കഷ്ടവും ബാക്കി 99 വർഷം സുഖവും എന്നുള്ള അർത്ഥത്തിലല്ല, അങ്ങനെ കാണരുതാരും. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മുഴുവൻ കഷ്ടമുണ്ട്, പക്ഷെ ആ മുഴുവൻ കഷ്ടം നോക്കിയാലും ലഘു നേരത്തേക്കുള്ളതാണെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അത്ര ഉള്ളൂ എന്നാ പറഞ്ഞു ഈ ലോകത്തിലെ. പക്ഷെ നമ്മൾ പ്രത്യാശ വെക്കേണ്ടത് നിത്യജീവനിലേക്ക് വേണ്ടിയാണെന്നുള്ളതാ. ഇത് എത്ര പ്രസംഗം കേട്ടാലും എത്ര ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചിന്താഗതി എന്താ, ഈ ലോകത്തിലെ ജീവിതമാണ് ഏറ്റവും വലിയതെന്നുള്ളത്. അത് മാറുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് മാറിയട്ടെ, അല്ല എനിക്കൊന്നും പറയാനില്ല. 6:10 കൂടെ വായിച്ചേ, 2 കൊരിന്ത്യൻസ് 6:10.
ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ ദരിദ്രരെങ്കിലും പലരും സമ്പന്നരാകുന്നു.
ഒന്നുമില്ലാത്തവരെങ്കിലും ദുഃഖിതരെങ്കിലും സന്തോഷമുള്ളവർ, ദുഃഖിതരെങ്കിലും സന്തോഷമുള്ളവർ, അത് തന്നെ ഇവിടെ പറയുന്നു. നിങ്ങൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു, ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ദുഃഖിതരെങ്കിലും സന്തോഷിക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം ഉള്ളവർ, ദരിദ്രരെങ്കിലും സമ്പന്നർ എന്നൊക്കെ പൗലുസ്ലിഹായും പറയുന്ന ഇതേ അർത്ഥത്തിലാണെന്ന് ഓർപ്പിക്കുന്നു. പിന്നീട് പറയുന്നത് 7 അഴിഞ്ഞു പോകുന്നതും തീയിൽ ചോദന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും എന്ന് ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഈ അഴിഞ്ഞു പോകുന്നതും തീയിൽ ചോദന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്, പൊന്ന് നിങ്ങൾക്കറിയാം വിശ്വാസത്തിന്റെ ഈ പരിശോധന അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പരിശോധന, ലോകത്തിലുണ്ടാകുന്ന കഷ്ടം എന്ത് കഷ്ടം എന്ത് എനിക്ക് എന്ത് ഈ കഷ്ടം എന്ന് ചോദിച്ചില്ലേ, അതിവിടെ പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധനയാണെന്നാ. ഈ വിശ്വാസത്തിന്റെ പരീക്ഷ എന്ന് നമുക്ക് പറയാം. ഈ പരീക്ഷകളിൽ തകർന്നു പോകരുത്, അത് പൊന്ന് ശോധന കഴിക്കുന്ന പോലെ ഉള്ളൂ. ഞാൻ നേരത്തെ എപ്പോഴും ഓർപ്പിക്കും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, സ്വർണം ഉലയിൽ ഉരുക്കി അത് വെള്ളത്തിൽ കഴുകി എടുക്കുന്നത് പോലെ എപ്പോഴും നമ്മൾ എത്രമാത്രം അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്നു അത്രയും നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളും കറയും കളങ്കങ്ങളും എല്ലാം പുറത്തു വരാൻ ഇടയാകും. എന്നിട്ട് അത് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുമ്പോൾ അത് ശുദ്ധീകരണം. നൊയമ്പിന്റെ ഒക്കെ ദിവസങ്ങളിൽ സംഭവിക്കേണ്ടത് തന്നെ, നമ്മുടെ ആത്മതാപത്തോടുകൂടി നമ്മുടെ ഉള്ളിലെ അടിഞ്ഞിരിക്കുന്ന കറകളെയും കളങ്കങ്ങളെയും എല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പവിത്രീകരിക്കപ്പെടുന്ന, വിശുദ്ധീകരിക്കപ്പെടുന്ന. അതുകൊണ്ടാണ് സ്വയം ഒരു തീയുടെ അനുഭവം നമ്മൾ ഏറ്റെടുക്കുക ഇപ്പൊ ഈ നൊയമ്പിന്റെ ദിവസങ്ങളിലൂടെയൊക്കെ. അപ്പൊ വിശ്വാസത്തിന്റെ ശോധനയും ചില നമ്മൾ ഓർത്തിരിക്കാത്ത ചില പരീക്ഷകളും ഉണ്ടെന്ന് പറയുക. യാക്കോബിന്റെ ലേഖനം നമ്മൾ ഇനിയും പഠിക്കുന്ന ലേഖനമാണ്. 1:12 വായിക്കാവോ? 1:12.
പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം പ്രാപിക്കും.
അതാ എന്റെ കാര്യം. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം, അതുകൊണ്ട് പരീക്ഷകള് വിശ്വാസത്തിന് ശോധനയാണെന്നുള്ള ആശയം. അതുകൊണ്ട് രണ്ട് കാരണങ്ങൾ സന്തോഷത്തിന് കാരണമായി തീരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, പരീക്ഷകൾ അല്പനേരത്തേക്ക് മാത്രമുള്ളതാണ്. രണ്ട്, പരീക്ഷകൾ വിശ്വാസത്തിന്റെ ശോധനയാണെന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. എട്ടാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. എട്ടാം വാക്യം,
അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ
അന്തം. കാണാതെ സ്നേഹിക്കുന്നുണ്ട്, കാണാതെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ്, കാണാതെ സ്നേഹിക്കുക, കാണാതെ വിശ്വസിക്കുക. ഇതാണ് ഈ സത്യങ്ങളുടെ എല്ലാ അടിസ്ഥാന പ്രമാണം. ദൈവത്തെ നമ്മൾ കാണാതെ നമ്മൾ സ്നേഹിക്കുന്നു, കാണാതെ നമ്മൾ വിശ്വസിക്കുന്നു. ഈ കർത്താവിന്റെ ഈ സ്നേഹത്തിൽ, കർത്താവിനുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ക്രിസ്തീയ സന്തോഷം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനെപ്പറ്റി പത്രോസ് ശ്ലീഹ പറയുന്ന എന്താ പറയുന്നത്? യു റിജോയ്സ് വിത്ത് ജോയ് ഇൻഎക്സ്പ്രസിബിൾ ആൻഡ് ഫുൾ ഓഫ് ഗ്ലോറി എന്ന താഴെയുള്ള വാക്യത്തിൽ പറയുന്നത് അല്ലേ? ഒൻപതാം വാക്യം,
നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു.
കണ്ടോ, നിങ്ങൾ ചെയ്യുന്നത് എന്താ? ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താ? നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ. കണ്ടോ, അതായത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ്. നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണെന്ന് ഉറപ്പിക്കുക. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു നമ്മൾ പറയാത്തത്, പൂർണ്ണതയിൽ മാത്രമേ ഉള്ളൂ. റിസീവിംഗ് ദ എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത്, ദ സാൽവേഷൻ ഓഫ് യുവർ സോൾസ് എന്നുള്ളത്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ എല്ലാം പൂർണ്ണതയിൽ, അവസാനേ ഉള്ളൂ, സെക്കൻഡ് കമ്മിങ്ങിലേ ഉള്ളൂ. വീണ്ടും 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 തിരുവചനം നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ അങ്ങനെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുന്നു. എങ്ങനെയുള്ളതാ ഈ സന്തോഷം? പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം എന്നാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യു റിജോയ്സ് വിത്ത് ജോയ് ഇൻഎക്സ്പ്രസിബിൾ, പറഞ്ഞു തീരാൻ പറ്റത്തില്ല, ആൻഡ് ഫുൾ ഓഫ് ഗ്ലോറി, മഹിമയുള്ളതുമായ അവാച്യ ഉത്കൃഷ്ടവുമായ ആനന്ദം, അല്ലെ, പഴഞ്ഞ് മഹിമയുള്ള സന്തോഷം എന്നിങ്ങനെ പല വേർഷൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ സന്തോഷമാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കഷ്ടതയും പ്രയാസമൊക്കെ അനുഭവിച്ചു വേണ്ടി വന്നാലും നിങ്ങൾക്ക് വലിയ സന്തോഷം ലഭിക്കും എന്ന് ഓർമ്മിപ്പിക്കുക. ബാക്കി വായിച്ചോട്ടെ, പത്താം വാക്യം.
നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വേണ്ടി വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി ശാക്തീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ ഞങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നയിച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ ഇത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും മുന്നിൽ നോക്കുവാൻ ആഗ്രഹിക്കുന്നു.
നോക്കിയേ, ഇവിടെ വീണ്ടും പത്രോസ് ശ്ലീഹ അവരെ ധൈര്യപ്പെടുത്തി പറയുന്ന കാര്യം, ഈ പ്രവാചകന്മാര് എല്ലാം ആരാഞ്ഞിരുന്ന, പ്രവാചകന്മാർ മുഴുവൻ അന്വേഷിച്ചിരുന്ന, ആരാഞ്ഞ് അന്വേഷിച്ചിരുന്ന ഈ രക്ഷ യേശു ക്രിസ്തുവിൽ ആണ്, യേശു ക്രിസ്തുവിലൂടെയാണ് ആ രക്ഷ നമുക്ക് വരുവാൻ പോകുന്നതെന്ന് ഇവിടെ വളരെ ശക്തമായിട്ട് പത്രോസ് ഓർമ്മിപ്പിക്കുക. അതായത് വരാനുള്ള മെസ്സീഹ, ഇത്രയും നാൾ നിങ്ങൾ കാത്തിരുന്നു, നിങ്ങൾ ചഞ്ചലപ്പെട്ടു പോകരുത്, നിങ്ങൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകരുത്, നിങ്ങൾ വീണ്ടും ജുഡായിസത്തിലേക്ക് പോകരുത്, യേശു ക്രിസ്തുവാണ് ഈ വരാനുള്ള രക്ഷയെ നമുക്ക് നൽകുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഈ കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയോ എന്നുള്ളത് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. അതായത് കഷ്ടപ്പെടുന്നത്, ആ സഫറിങ് സെർവന്റിനെ പറ്റിയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കഷ്ടപ്പെടും, ഈ മെസ്സീഹ കഷ്ടപ്പെടുന്നവനായിരിക്കും, അവന്റെ രൂപം കണ്ട മനുഷ്യനല്ല എന്ന് തോന്നുമാർ, മിണ്ടാതിരുന്ന ആടിനെ പോലെ, കൊല്ലുവാൻ കൊണ്ടാകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നു എന്നൊക്കെ 53 യെശയ്യാ പ്രവചന 53 അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രവാചകന്മാരെല്ലാം പ്രവചിച്ചിരുന്ന നിബിയന്മാര് പ്രവാചകന്മാര് യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ പറ്റിയൊക്കെയാണ് പ്രവചിച്ചിരുന്നതെന്നും അങ്ങനെ അവർ അന്വേഷിച്ചു വന്ന സമയത്ത് സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയോ ഉള്ളതെന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, ഈ പ്രവാചകന്മാരല്ല ഇത് അന്വേഷിച്ചു നോക്കി, അവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്കായിട്ട് അത്രയും. അപ്പോ 1700 വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചക കാലഘട്ടം, അല്ലെങ്കിൽ 700 വർഷങ്ങൾക്ക് മുമ്പേ ഒക്കെയാണ് ഇത് പ്രവചിച്ച യെശയ്യാവ്. യോഹന്നാനിലാണ് ആ പ്രവാചക കാലഘട്ടം പൂർത്തിയാകുന്നത്. ആ പ്രവാചകന്മാരെല്ലാവരും ആരാഞ്ഞു നോക്കിയ കൃപ ക്രിസ്തുവിലൂടെയാണ് നമുക്ക് രക്ഷയായിട്ട് ലഭിക്കുന്നത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുക. എന്നിട്ട് പറയുക, നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടു. എബ്രായർ 11:39 എന്താ പറയുന്നത്? എബ്രായർ 11:39 നമ്മൾ പഠിച്ചിട്ടുള്ളവർ പെട്ടെന്ന് വായിച്ചു.
അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാക്സിനത്തെ ദിവസത്തിൽ നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ
കൂടാതെ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി നല്ലതെന്ന് മുൻകരുതിയിരുന്നു. നമ്മൾ അറിയാവുന്ന വാക്യമാണ്. അപ്പൊ ആ വാക്സിനത്തെ നിവൃത്തി അവർ പ്രാപിച്ചില്ല, നമുക്ക് വേണ്ടിയാണ്. നമ്മളെയും കൂടി കൂടാതെ അവർ രക്ഷാ പൂർത്തി പ്രാപിക്കുകയില്ല. അപ്പൊ എത്രമാത്രം ഇനി എത്ര പേര് ക്രിസ്തുവിൽ ചേരാനുണ്ടോ അതെല്ലാം ചേർന്ന് കഴിഞ്ഞിട്ടുള്ളൂ രക്ഷയുടെ പൂർത്തി എന്ന് പറയുന്നത്, രക്ഷാപൂർത്തി. അതിനുശേഷമേ ഉള്ളൂ. അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയുന്നത് രക്ഷയുടെ അനുഭവത്തിലാണ് പൂർത്തീകരണം കർത്താവ് സെക്കൻഡ് കമ്മിങ്ങിലേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോ ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ്. ഈ പ്രവാചകന്മാർ മുഴുവൻ പ്രവചിച്ചതും ഈ ശുശ്രൂഷ ചെയ്തതെല്ലാം നമുക്ക് വേണ്ടിയാണെന്ന് ഓർമ്മിപ്പിക്കുക. ഇനി വരാനുള്ള തലമുറയ്ക്കൂടെ നമുക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഇത് എത്രയോ വർഷങ്ങൾക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട, ഇന്നും അത് വളരെയേറെ പ്രാധാന്യമുള്ള. നമ്മളും കൂടി ക്രിസ്തുവിൽ ഒന്നായിട്ട് തീരുക, ഇനി വരാനുള്ളവരും ക്രിസ്തുവിൽ ഒന്നായിട്ട് തീരുക എന്നുള്ളത് നമ്മൾ ഓർക്കണം ഈ ഭാഗം പഠിക്കുമ്പോൾ. എന്നിട്ട് എന്താ പറയുന്നേ, സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നു, എന്തൊക്കെയാ? ഒന്ന്, നിധിയന്മാർ, പ്രവാചകന്മാരെ പറ്റി പറഞ്ഞു. ഇവിടെ പറയുന്നത് നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ ആരാ? നിങ്ങളോട് സുവിശേഷം ഗോസ്പൽ അറിയിച്ചതാരാ? സ്ലീഹന്മാർ. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എടുത്തു പറയാനുള്ള കാര്യം? നിധിയന്മാരും സ്ലീഹന്മാരും. നമ്മള് ഏവങ്കിലുമാനയ്ക്ക് ശേഷം പറയത്തില്ലേ, നീബിയന്മാരും ജാതികളോടെ വെൻഗേല്യോൻ അറിയിച്ച സ്ലീഹന്മാരും നയവാന്മാർ പുണ്യപ്പെട്ടോർ. കണ്ടോ, ഇവര് അതാ ഞാൻ പറഞ്ഞത്. അത് ഇവരെല്ലാവരും ഉണ്ട്, നിബിയന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, അതിനുശേഷം യേശുക്രിസ്തുവിന്റെ കാലഘട്ടം സുവിശേഷം അറിയിച്ചവരുണ്ട്, പിന്നെ ദൈവമാതാവുണ്ട്, സഹദേവന്മാരുണ്ട്. ഇതെല്ലാം വിശ്വാസികളുടെ സമൂഹമാണ്. അതാ യേശുക്രിസ്തുവിനോട് ഇതെല്ലാം പൂർണ്ണമാകും. അപ്പൊ നമ്മുടെ ആരാധന എത്ര, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട്, ഈ ഭാഗമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത ആഴ്ച നിങ്ങൾ ഇത് കേൾക്കുമ്പോ എത്ര ഒരു കൃപ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് അറിയാവോ? അപ്പൊ ഇത്ര ശ്രേഷ്ഠമാണ് നമ്മുടെ ആരാധനയുടെ ക്രമീകരണങ്ങളെല്ലാം. നമ്മളെ അർത്ഥം അറിയാതെ ചൊല്ലുന്നതുകൊണ്ട് പ്രശ്നം. അതുകൊണ്ട് നിബിയന്മാർ ഇത് പറഞ്ഞു, സ്ലീഹന്മാർ ഇത് നിങ്ങളെ അറിയിച്ചു എന്ന് പറഞ്ഞാൽ സുവിശേഷം നിങ്ങളോട് അറിയിച്ചവർ അത് നിങ്ങളെ ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചു. കഴിഞ്ഞ കാലത്ത് പ്രവാചകന്മാർ അന്വേഷിച്ചു നോക്കി, രക്ഷാപൂർത്തി അവർക്കും വന്നില്ല, നിങ്ങളും കൂടെ കൂടി വരണമായിരുന്നു. ഇപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് സുവിശേഷം കിട്ടിയിരിക്കുന്നു എന്ന്, ഇൻക്ലൂഡിംഗ് പത്രോസ്. പത്രോസും ആ സ്ലീഹ തന്നെയാണ്. അങ്ങനെ അതിലേക്ക്, ഇനിയും പറയുന്നൊരു കാര്യം, അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ ദൂതന്മാരും അതിലേക്ക് കുനിഞ്ഞു നോക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങള് 1 കൊരിന്ത്യർ 2:7 ഒന്ന് വായിക്കാവോ? 1 കൊരിന്ത്യർ 2:7.
ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മളെ തേജസ്സിനായി മുന്നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു.
ഈ ഒരു വലിയ ജ്ഞാനം, ലോക സൃഷ്ടിക്ക് മുമ്പേ ദൈവം ക്രമീകരിച്ചതായ കാര്യം നമുക്ക് ഇപ്പോൾ മർമ്മമായിട്ട് അവർ ലഭിക്കുകയാണെന്നുള്ളത് ഓർപ്പിക്കുക. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ, ഏഞ്ചൽസ് ഡിസേർ ടു ലുക്ക് ഇൻ ടു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. ഈ മാലാഖമാരുടെ കാര്യമൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചതാണല്ലോ. രക്ഷ പ്രാപിപ്പുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ് ദൂതന്മാരെന്ന് പറയുന്നുണ്ട്. എബ്രായ ലേഖനകർത്താവ് 1:14 പറയുന്നുണ്ട്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 12 രാത്രിയിൽ അവിടെ പത്രോസിനെ കർത്താവിന്റെ ദൂതൻ വിടുവിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15:10 സ്വർഗത്തിലെ മാലാഖമാർ, ഈ ലോകത്തിലൊരു പാപി മാനസാന്തരപ്പെടുമ്പോ സ്വർഗത്തിലെ മാലാഖമാര് സന്തോഷിക്കുമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദൂതന്മാർ, അതായത് പത്രോസിനെ വിടുവിക്കുന്ന, ഓരോരുത്തരുടെയും രക്ഷയ്ക്കായിട്ട് നമ്മൾ അയച്ചിരിക്കുന്ന സേവകാത്മാക്കളായ ദൂതന്മാർ, നമ്മൾ ഓരോരുത്തരുടെയും സ്വർഗത്തിലെ മാലാഖമാരുടെ, നമുക്ക് ഓരോരുത്തർക്കും ഉള്ള മാലാഖമാര്, ആ മാലാഖമാര് പോലും ഈ ഇങ്ങോട്ട് കുനിഞ്ഞു നോക്കുവാൻ, എന്തുകൊണ്ടാ കുനിഞ്ഞു നോക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളത്? 1 കൊരിന്ത്യർ 2:7 ഇപ്പൊ വായിച്ചേ, 2:7 ഈ വലിയ മർമ്മം അല്ലേ? അതെ, അതാ വായിച്ചേ. ഈ വലിയ മർമ്മം, ദ ഏഞ്ചൽസ് ബിഹൽഡ് ആൻഡ് വർഷിപ് ക്രൈസ്റ്റ് ഇൻ ഹിസ് ഡിവൈൻ നേച്ചർ. വാട്ട് ഈസ് ന്യൂ ആൻഡ് അമേസിംഗ് ടു ദം ഈസ് ഹിസ് ഹ്യൂമൻ നേച്ചർ എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതായത് ഇത്രയും നാളവര് അവന്റെ ദൈവത്വം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ എന്തേ, അവൻ മനുഷ്യാവതാരം ചെയ്ത് ലോകത്തിൽ, അതുകൊണ്ട് കുനിഞ്ഞു നോക്കുന്നു, സ്വർഗത്തിലിരിക്കുന്ന മാലാഖമാരെ കുനിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് നോക്കുക. ഇത്രയും നാൾ ഇവർക്കൊരു അമേസിംഗ് തിങ് ആണ് ഇത്. ചുതം ഈസ് ഹിസ് ഹ്യൂമൻ നേച്ചർ, അവന്റെ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് അമേസിംഗ് ചുതം എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതായ കാര്യമുണ്ട്. 13 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനം, ബി ഹോളി അല്ലെങ്കിൽ എക്സോർട്ടേഷൻ ടു എ ഹോളി ലൈഫ് എന്നുള്ളത് ഒരു ഹെഡിങ് നമുക്ക് കൊടുക്കാം. 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾക്ക് അവിടെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ്. എക്സോർട്ടേഷൻ ടു എ ഹോളി ലൈഫ് എന്നുള്ളത് വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ്. അവിടെ പറയുന്നത് നിങ്ങളുടെ മനസ്സുറപ്പിക്കണം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ദെയർഫോർ ഗേർഡ് അപ്പ് ദ ലോയിൻസ് ഓഫ് യുവർ മൈൻഡ്. ഈ വേറൊരു മലയാളം വേർഷനിൽ എഴുതിയിരിക്കുന്നതായ കാര്യം, ആ മലയാളം വേർഷനൊക്കെ പിന്നീട് ദിവസത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ അതിന്റെ കാനോനൈസേഷൻ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എടുത്തോളാം. ഇവിടെ മലയാളത്തിൽ എഴുതിയേക്കുന്ന ആകിയാൽ നിങ്ങളുടെ മനസ്സുകളുടെ അരമുറുക്കി, മനസ്സുറപ്പിച്ചു എന്ന് സത്യവേദ ദിവസത്തിൽ ബൈബിൾ സൊസൈറ്റിയുടെ വേദത്തിൽ എഴുതിയേക്കുന്ന കാര്യം മറ്റൊരു സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്കുള്ള വേർഷനിൽ, ആകയാൽ നിങ്ങളുടെ മനസ്സുകളുടെ അരമുറുക്കണം. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് ദെയർഫോർ ഗേർഡ് അപ്പ് ദ ലോയിൻസ് ഓഫ് യുവർ മൈൻഡ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലോയിൻസ് ഗേർഡ് എന്നുള്ളത് ദാറ്റ് ഈസ് വിത്ത് ദെയർ ലോങ് ഔട്ടർ ഗാർമെന്റ്സ് ടക്ഡ് ഇൻ ടു ദെയർ ബെൽറ്റ് സോ ആസ് ടു ഫ്രീ ദെയർ ലെഗ്സ് ഫോർ മൂവ്മെന്റ്. ദ ഇസ്രായേലിറ്റ്സ് ഏറ്റ് ദ ഒറിജിനൽ പാസ് ഓവർ വിത്ത് ലോയിൻസ് എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നതായ കാര്യം. അരമുറുക്കിക്കൊണ്ടാണ് അവര് പാസ് ഓവർ ലാമ്പിനെ കഴിച്ചത്. എന്തിനാ ലോയിൻസ് ഗേർഡ്? ദാറ്റ് ഈസ് വിത്ത് ദെയർ ലോങ് ഔട്ടർ ഗാർമെന്റ്സ് ടക്ഡ് ഇൻ ടു ദെയർ ബെൽറ്റ് സോ ആസ് ടു ഫ്രീ ദെയർ ലെഗ്സ് ഫോർ മൂവ്മെന്റ്. ഈ ഒരു സിമിലർലി ക്രിസ്ത്യൻസ് ആർ ടു ലീവ് ഓൾവേസ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് പാസോവർ പ്രിപ്പയർഡ് ഫോർ ദ ജേർണി ഓഫ് ഒബീഡിയൻസ് ആൻഡ് വെർച്യൂ എന്നൊരർത്ഥം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ അരമുറുക്കി, അതായത് ഈ ലോകം ശാശ്വതമല്ല, ഞാനൊരു മുമ്പിലേക്കുള്ളൊരു യാത്രയിലാണെന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിന്റെ അരമുറുക്കിക്കൊണ്ട് വേണം നമ്മളൊരു പാസോവറിലൂടെ കടന്നു പോവുകയാണ്. സംഹാരദൂതൻ പിടിക്കാതെ നമ്മൾ ഇവിടുന്ന് അങ്ങ് സ്വർഗീയ കനാൻ വരെ യാത്ര ചെയ്യണം എന്നുള്ള ആശയത്തിലാണ് നിങ്ങളുടെ മനസ്സിന്റെ അരമുറുക്കുക എന്ന് കാണുന്നത്. ഇതൊന്നും സത്യവേദ പുസ്തകം വായിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാകുന്ന കാര്യമല്ല. ഇതൊക്കെ എന്റെ റൂട്ടിലേക്ക് പോയെങ്കിലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥവ്യാപ്തി അതിനുണ്ടെന്നുള്ള ഓർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിലാണ് കൃപ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യാശയോടെ മുന്നോട്ട് പോവുക എന്ന് ഓർപ്പിക്കുക. 14-15 വാക്യങ്ങളും കൂടെ വായിച്ചോട്ടെ.
പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ.
അതാണ് ഓർപ്പിക്കുന്ന കാര്യം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ എന്ന് ഓർമ്മിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒബീഡിയൻസ്, ഈ മനസ്സിന്റെ അരമുറുക്കി മുന്നോട്ട് പോകുന്ന എന്തിനു വേണ്ടിയാ? ഫോർ ഹോളിനെസ്, ഒബീഡിയൻസ്, ഫിയർ ഓഫ് ഗോഡ്, ലവ് ഈച്ച് അതർ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ താഴോട്ട് പറയുന്നുണ്ട്. ബി ഹോളി ഇൻ ഓൾ യുവർ കോണ്ടക്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ എല്ലാ പെരുമാറ്റങ്ങളിലും നിങ്ങൾ വിശുദ്ധരായിരിക്കണം എന്നുള്ളത് ഇവിടെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക ചെയ്യും. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി, ഒബീഡിയൻസ് നിങ്ങൾക്കുണ്ടാവണം, അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. വായിക്കണമെന്നില്ല. ലേവ്യ 11:45, 19:2, 20:7, ലെവിറ്റിക്കസ് ചാപ്റ്റർ 11:45, ചാപ്റ്റർ 19:2, ചാപ്റ്റർ 20:7. ഇത്രയടുത്ത് പറയുന്ന കാര്യം ബി ഹോളി ഫോർ ഐ എം ഹോളി എന്നുള്ളതാണ്. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പൊ ഇത് ഈ സംഭവം യഹൂദന്മാർക്കറിയാം. ദൈവം എപ്പോഴും അവരുടെ വിശുദ്ധിക്ക് വേണ്ടിയാണ് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുക എന്നുള്ളത്. അങ്ങനെ ദൈവത്തിന്റെ വിശുദ്ധിയിൽ വസിക്കേണ്ടതാണെന്നുള്ള കാര്യം പുതിയ നിയമ എഴുത്തുകാരും ഒക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 4:6 ഓർപ്പിക്കുന്ന കാര്യം, ഗലാത്യർ 4:6 എന്ന് വായിക്കാമോ പെട്ടെന്ന്?
നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു.
അപ്പൊ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ, ഇത്രയും നാള് ദൈവത്തെ അങ്ങ് ദൂരെ നിൽക്കുന്ന ആരാണ്ടായിട്ടൊക്കെ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങളെ അപ്പാ എന്ന് വിളിക്കുവാൻ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ, നിങ്ങളെ മക്കളായിട്ട് മാറ്റി എന്നുള്ള വലിയൊരു അവകാശം. അതുകൊണ്ട് ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. ഈ മത്തായി 6:9 ലൂക്കോസ് 11:2 റോമർ 8:15 ഒക്കെ ഈ ആശയം, അപ്പ 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 എന്നുള്ള സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയും, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നൽകിയ പരിശുദ്ധാത്മാവിനെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ മാമോദീസ ഏറ്റ ദൈവകുടുംബത്തിലെ അംഗങ്ങളായിട്ട് തീർന്നവർ ദൈവത്തിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ അവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് അജ്ഞതയുടെ കാലം എന്നുള്ളതാണ്. നിങ്ങൾ ഈ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ അനുസരണത്തിലും ബഹുമാനത്തിലും സഹോദര സ്നേഹത്തിലും അധിഷ്ഠിതമായ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകണം, അതിന് ഉടമസ്ഥരായിട്ട് തീരുമെന്ന് ലേഖന കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ വരുവാനുള്ള ഓഹരി പ്രാപിക്കേണ്ടവരാകിയാൽ തങ്ങളുടെ വിളിക്കും തെരഞ്ഞെടുപ്പിനും അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും വിശുദ്ധ പൗലോസും ഓർമ്മിപ്പിക്കുന്നതായ കാര്യമുണ്ട്. റോമ ലേഖനം 12:1-2 വാക്യങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നത് ആകയാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവനും പ്രസാദവുമുള്ള യാഗമായി വിശുദ്ധിയുമുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നു. അപ്പൊ വിശുദ്ധിയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുക. നോയമ്പ് ഉപവാസങ്ങൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ വിശുദ്ധിയിലേക്ക് വരാനായിട്ട് സാധിക്കണം. കൊലോസ്യർ 3:1-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആ ഒരു അനുഭവം ഓർപ്പിക്കുക. നിങ്ങളതുകൊണ്ട് ഈ തിന്മകൾ ചെയ്ത് അശുദ്ധിയിൽ ജീവിക്കാനായിട്ടല്ല, അജ്ഞാന കാലഘട്ടം ഉണ്ടായിരുന്നു, നമുക്ക് അറിവില്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരെ 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധിയിലേക്കുള്ള ആഹ്വാനം കൂടിയാണ് ഇവിടെ നൽകുന്നത് എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. വേറെ പൊതുവായിട്ട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ?
അച്ഛൻ്റെ ക്ലാസ്സിന് വളരെയധികം നന്ദി. വളരെ ഭംഗിയായി ക്ലാസ് എടുത്ത അച്ഛൻ ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇന്നലത്തെ ക്ലാസ്സും വളരെ ക്ഷേമമായിരുന്നു. രാജസ്വത്തിന്റെ കൂടുതൽ ആളുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറ്റുള്ളവരെ ഒന്നുകൂടെ ഓർപ്പിക്കണേ. എല്ലാവരും ഒരാൾ വേറൊരാളെ കൂടെ കൊണ്ടുവന്നാൽ അത്രയും നന്നായിരുന്നു. അപ്പോൾ ഇരട്ടി കേൾവിക്കാർ കാണുമല്ലോ. അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ കൂടുതൽ ആളുകൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ നോയമ്പിന് സമയത്ത് അച്ഛൻ പറഞ്ഞ പോലെ ആത്മശുദ്ധിയിൽ കൂടുതലായി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
അവസാനിപ്പിക്കാം. പരിശുദ്ധ പിതാവേ, ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ജയമുള്ള സ്ത്രീപായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരുപ്പിന്റെ ഭവനങ്ങളെ ഞങ്ങളെ ചമച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവേ, നേരൊക്കെയും കാലമൊക്കെ എല്ലാ സമയത്തും എന്നേക്കും നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗോപവാസം കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേലോർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കർത്താവേ ഈ ക്ലാസ്സുകളിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും സദാവർത്തിച്ചിരിക്കുമാറാകണമേ.